إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ പാടെ വർജിക്കുകയും ചെയ്ത് തഖ്വയോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഉപദേശിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഏതെല്ലാം ഷർത്തുകളാണ് പാലിക്കപ്പെടേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ ഉദ്ദേശ്യം നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുക, ഒരു കാരണവശാലും സൃഷ്ടികളിൽ ഒരാൾക്കും അത് സമർപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അരികിൽ നിന്ന് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അളവില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അവന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ബലില്ലാഹ ഫഅബ്ദു വകും മിനശാകിരീൻ, അതിനാൽ നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം, നിങ്ങൾ ശുക്ര ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നു സൂറത്തു സുമറിലെ ആയത്തിലൂടെ. അല്ലാഹുവിന് നന്ദിയായി നിർബന്ധമായി നമ്മിൽ നിന്നുണ്ടാകേണ്ട ഇബാദത്ത്, അതായത് അല്ലാഹുവിന് മാത്രം നാം സമർപ്പിക്കേണ്ട ഇബാദത്ത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുക എന്നുള്ളത് ആ ലക്ഷ്യമായി അല്ലാഹു നിർണയിച്ചിരിക്കുന്ന ഇബാദത്ത്. ആ ഇബാദത്തിന് മൂന്ന് റുക്നുകളാണുള്ളത്. ഒന്നാമതായി സിദ്ഖുൽ അസീമ, രണ്ടാമതായി ഇഖ്ലാസുന്നിയ, മൂന്നാമതായി മുതാബഅത്തു റസൂൽ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഓരോ ഇബാദത്തിലും ഉൾച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകുന്നത്. ഇബാദത്തിന്റെ റുക്നുകൾ അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഷർത്തുകൾ എന്നറിയപ്പെടുന്ന ഈ കാര്യങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കണം. ഒന്നാമത് സിദ്ഖുൽ അസീമ, തീരുമാനത്തിലെ ആത്മാർത്ഥത. നമ്മൾ അല്ലാഹുവിന് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ സിദ്ഖ് വേണം, അള്ളാഹുവിനോട് കൂറുപുലർത്തലുണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം, സത്യതയുണ്ടാകണം. എന്താണ് തീരുമാനത്തിലെ സത്യത? ഏഴ് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി ഉൾക്കൊള്ളുന്നത്. ഒന്നാമതായി അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് നടപ്പാക്കാനും വിലക്കിയതെന്തോ അതെല്ലാം ഒഴിവാക്കാനുമുള്ള അധ്വാനം, അതിനുള്ള പണിയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നേരം പുലർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? ഒന്നാമത്തെ അജണ്ട എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു കൽപ്പിച്ചതു മാത്രമായിരിക്കണം. അള്ളാഹു വെറുക്കുന്നതും വിലക്കിയതുമായ മുഴുവൻ കാര്യങ്ങളും ഏത് വിധേനയും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കണം. ഏത് സാഹചര്യത്തിലാണ് നമ്മളുള്ളതെങ്കിലും അള്ളാഹു കൽപ്പിച്ചത് നടപ്പാക്കുക, അവൻ വിരോധിച്ചത് ഒഴിവാക്കുക. അതിനുള്ള നമ്മുടെ അധ്വാനമാണ് അസീമത്തിന്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ. രണ്ടാമതായി, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പ്. നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ അജണ്ട എന്താണ്? ഈ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്തുക, ഇവിടെയുള്ള സാമ്പത്തിക നിലവാരം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം അതല്ല, മറിച്ച് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ഇന്ന് നമ്മുടെ ഈ ആത്മാവിനെ, ജീവനെ അള്ളാഹു തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. ഖബറിൽ നമ്മൾ തനിച്ച് അള്ളാഹുവിന്റെ വിചാരണയെ നേരിടണം. മഹ്ഷറിൽ അള്ളാഹുവിന്റെ വിചാരണയ്ക്കു വേണ്ടി കാത്തിരിക്കുകയും ആ വിചാരണയെ നേരിടുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യം അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മുടെ ഇബാദത്തുകളുമായി കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയണം. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പ്, അതാണ് സിദുഖുൽ അസീമത്തിന്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ, താഴത്തുകൾ, അതിൽ അലസതയും അശ്രദ്ധയും ഒഴിവാക്കണം. തഖ്വ മുറുകെ പിടിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ, പ്രവർത്തനങ്ങളിൽ, നന്മകളിൽ ഒരു കാരണവശാലും ആർക്കോ വേണ്ടി ചെയ്യുന്ന ഏർപ്പാട് പാടില്ല. നിസ്കരിക്കുമ്പോൾ ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നു, തക്ബീറത്തിൽ ഏറാൻ കിട്ടിയതേ ഓർമ്മയുള്ളൂ, പിന്നെ സലാം വീട്ടി എണീറ്റ് പോവാൻ. അതിന്റെ ഇടക്ക് എന്തെല്ലാം ചെയ്തു? യാന്ത്രികമായി കാര്യങ്ങൾ നടക്കുന്നതിന് പകരം നമസ്കാരത്തിലെ ഓരോ രംഗത്തും നാം ഉരുവിടുന്ന ദിക്റുകൾ, നാം ചൊല്ലുന്ന ദുആകൾ, നാം പാരായണം ചെയ്യുന്ന ആയത്തുകൾ, അവയെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം. അലസതയോടുകൂടിയുള്ള ഇബാദത്തുകൾ വർജിക്കണം. അലസതയില്ലാതെ ഇബാദത്ത് എടുക്കുന്നതിനാണ് സിദുഖുൽ അസീമ എന്ന് പറയുക. അതാണ് അസീമത്തിലെ ആത്മാർത്ഥത, കരുത്തിലെ നമ്മുടെ തീരുമാനത്തിലെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇബാദത്ത് എടുക്കുന്നത് സത്യസന്ധമായ ഇബാദത്താണ് എങ്കിൽ തീർച്ചയായും അത് വളരെ ഉത്സാഹത്തോടുകൂടി അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു ബോധം, വളരെ വലിയൊരു ആഹ്ലാദം എനിക്ക് നൽകും. ഞാനിതാ ജുമാക്ക് നേരത്തെ വന്നു, കൃത്യസമയത്തെത്തി, ഞാൻ തഹിയത്ത് നമസ്കരിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ പുണ്യം, വെള്ളിയാഴ്ചയിൽ അവൻ പ്രത്യേകമായി നിർണയിച്ചിരിക്കുന്ന ആ പുണ്യം സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയതായി ഇവിടെ എത്തിച്ചേർന്ന് സംഗമിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം. എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് നേടാൻ കഴിയും. ആ നിലക്ക് വളരെ സജീവമായും ആത്മാർത്ഥമായും ആർക്കോ വേണ്ടി എവിടെയോ ചെന്നിരുന്ന ഏതെങ്കിലും ചുമരിൽ ചാരി എന്തോ ചിന്തിച്ച് ഉറക്കം തൂങ്ങി, അങ്ങനെയുള്ള ഒരു ജുമയല്ല നമുക്ക് പങ്കെടുക്കാനുള്ള ജുമ. സജീവത ഏത്, ഇത് ജുമയെക്കുറിച്ച് മാത്രമല്ല, ഏതൊരു ഇബാദത്തും ഇങ്ങനെയായിരിക്കണം. അശ്രദ്ധ ഒഴിവാക്കി, അലസത ഒഴിവാക്കി ആ ഒരു നിലവാരത്തിൽ. മറ്റൊന്ന്, തഖ്വ മുറുകെ പിടിക്കുക. തഖ്വ മുറുകെ പിടിക്കുകയും അതേപോലെ തന്നെ ശൈത്താനെ നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്യുക. തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അടുത്ത വശം. അഞ്ചാമതായി, ശൈത്താനെ നാം അകറ്റണം. തഖ്വ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് വീഴാതെ സൂക്ഷിക്കുക. ഹറാമുകൾ ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. നമ്മുടെ വർത്തമാനങ്ങളിൽ ഹറാമ് കൊണ്ടുവരാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹറാമ് കൊണ്ടുവരാൻ, ഹറാമിന്റെ സദസ്സിലിരിക്കാൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വന്നെത്തുമ്പോൾ ആ ഹറാം വരാതെ അതിന്റെ പേരിലുള്ള ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹുവെ പേടിച്ചുകൊണ്ട് അള്ളാഹു ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് തഖ്വ. ആ തഖ്വ നമുക്കുണ്ടാകണം. അതേപോലെ ശൈത്താൻ അടുക്കാൻ കാരണമാകുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ശൈത്താന് പ്രിയങ്കരമായതെല്ലാം ഒഴിവാക്കണം. ശൈത്താനെ നമ്മൾ നമ്മുടെ ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ കൊണ്ടും, അതുപോലെ തന്നെ ശൈത്താൻ അടുക്കുമെന്നും ശൈത്താൻ ഇഷ്ടപ്പെടുമെന്നും അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും, ശൈത്താന് വെറുപ്പുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവന്നുകൊണ്ടും ശൈത്താനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ് സിദുഖുൽ അസീമ. ആറാമതായി, എല്ലായ്പ്പോഴും നാം ദിക്റുകളിലായിരിക്കണം. ഉണർന്നെണീക്കുമ്പോൾ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രഭാതം ആരംഭിക്കുന്നത്. ഓരോ സമയത്തും ദിക്റുകളാണ് അല്ലെ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വുളു ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാം ദിക്റാണ്. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ബിസ്മില്ലാ എന്ന് പറയും. അത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കും.
വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, വീട്ടിലേക്ക് തിരിച്ച് കയറുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ, പള്ളിയിലിരിക്കുന്ന സമയത്ത് ദിക്റുകളും ദുആകളും കൊണ്ട് നിരതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ, ദുനിയാവിന്റെ ആസ്വാദനങ്ങളുടെ ചിന്തകളല്ല നമ്മുടെ മനസ്സിനെ എപ്പോഴും സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവെക്കുറിച്ച് അവനിഷ്ടമുള്ള കെലിമത്തുകൾ, അവനിഷ്ടമുള്ള അവന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും അതെല്ലാം ഉരുവിടുകയും അവൻ പഠിപ്പിച്ച വഹയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളതായ ദിക്റുകളും ദുആകളും സജീവമായി ഉണ്ടാകാനുള്ള ജാഗ്രത, ആ ജാഗ്രതയാണ് സിദ്ഖുൽ അസീമ. അതേപോലെ തന്നെ ഏഴാമതായി, കഴിയുന്നത്ര ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിലും ശരിയായ രൂപത്തിൽ വളവില്ലാതെ നിലകൊള്ളുക, ഇസ്തിഖാമത്ത്, നേരായ രൂപത്തിൽ നിലകൊള്ളുക. അപ്പോൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ അള്ളാഹു കൽപ്പിച്ചത് നടപ്പാക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് നമുക്കുള്ളത്. അള്ളാഹു വിരോധിച്ചത് ഒഴിവാക്കാനുള്ള മാനസികമായ പരിശീലനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും. ഈ ഇബാദത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇബാദത്തിലേക്ക്, അതേപോലെ ദീന് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത് മറ്റൊരു ഇബാദത്ത്, ആ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കലും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കലും അതും ഇബാദത്ത്. പഠിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഇബാദത്ത്. അത് പകർത്തുന്ന വിഷയത്തിൽ സ്വാഭാവികമായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങളെ സഹിക്കുക എന്നുള്ളത് ഇബാദത്ത്. ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതം. ആ ഒരു രൂപത്തിൽ ജുഹുദുഹും അമറല്ലാഹു ബിഹി വജ്തിനാബുമാന അല്ലാഹു അൻഹു. ഹാഫിൽ ഹൈക്കമി അദ്ദേഹത്തിന്റെ മഹാരജുൽ കബൂലിൽ വിശദീകരിക്കുന്നു, സിദ്ഖുൽ അസീമ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അള്ളാഹു കൽപ്പിച്ചതിനെ ജീവിതത്തിൽ കൊണ്ടുവരിക, അള്ളാഹു വിരോധിച്ചതിനെ വർജിക്കുക. രണ്ടാമതായി ശൈഖ് പറഞ്ഞു, അൽ ഇസ്തിദാദു ലിഖാഇല്ല, അള്ളാഹനെ കണ്ടുമുട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു, തർക്കുൽ അജസി വത്തക്കാസുലി അൻ താഅത്തില്ല, പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ അലസതയും അതേപോലെ തന്നെ നമ്മുടെ ന്യൂനതകളും നാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അലസതയും അശ്രദ്ധയും നമ്മൾ ഒഴിവാക്കുക. നാലാമതായി ഇംസാഖുൻ നഫ്സി ബിലിജാമി തഖ്‌വാ അൻ മഹാരിമില്ല, ഹറാമുകൾ വരാതെ തഖ്‌വയുടെ കടിഞ്ഞാൺ കൊണ്ട് നമ്മുടെ മനസ്സിനെ മുറുകെ പിടിക്കുക, നമ്മുടെ മനസ്സിനെ പിടിച്ചുവെക്കുക, നമ്മുടെ മനസ്സിനെ ഹറാമിലേക്ക് വീഴാതെ തടഞ്ഞുവെക്കുക. അതിന് തഖ്‌വ നമ്മൾ ഉപയോഗിക്കുക. അഞ്ചാമതായി തറദു ശൈത്താനി അൻഹു, ശൈത്താനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റുക. ആറാമതായ അൽ മുദാഹമത്തു അലാ ദിക്റില്ല, അള്ളാഹുവിന്റെ ദിക്റിൽ നിരന്തരമായി നിലകൊള്ളുക. ഏഴാമതായി അൽ ഇസ്തിഖാമത്തു അലാ ദാലിക കുല്ലിഹി മസ്തതാ, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കഴിയും വിധത്തിൽ ഏറ്റവും ശരിയായ രൂപത്തിൽ തന്നെ നിലകൊള്ളുക. ഇതാണ് സിദ്ഖുൽ അസീമ. നാം ഒരു ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഓരോ ഇബാദത്തിലേക്ക് നാം പ്രവേശിച്ചു, അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യത കിട്ടണം. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാനിപ്പോൾ നിർവഹിക്കുന്നത് അള്ളാഹു ഏൽപ്പിച്ച ജോലിയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹു നിർബന്ധിച്ച സംഗതിയാണ്. ആ നിലവാരത്തിൽ ഒരു കാര്യത്തെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാണ് സിദ്ഖുൽ അസീമ എന്ന് പറയുക. നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ റുക്കന്, ഇബാദത്തിന്റെ ഒന്നാമത്തെ റുക്കന് അത് സിദ്ഖുൽ അസീമത്താണ്. ഖുർആൻ പറയുന്നു, മിനൽ മുഅ്മിനീന റിജാൽ സദഖു മാ അഹദു വാലി, മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടികൾ സത്യസന്ധമായി പാലിച്ചു പോരുന്നവരാണ്. സൂറത്തുൽ അഹ്സാബിൽ 23-ാമത്തെ ആയത്ത്, അഥവാ അവർ അമലുകൊണ്ടും നിയ്യത്തുകൊണ്ടും അള്ളാഹുവോടുള്ള ഉടമ്പടികൾ പൂർത്തീകരിക്കും. നമ്മുടെ നിയ്യത്തിലൂടെ നമ്മുടെ അമലുകളിലൂടെ അള്ളാഹുവുമായുള്ള നിയ്യത്തുകൾ സത്യസന്ധമായി കൃത്യമായി ആത്മാർത്ഥമായി പൂർത്തീകരിക്കും. അങ്ങനെയുള്ളവർ മുഅ്മിനുകളിലുണ്ട് എന്നാണ് പഠിപ്പിച്ചത്. മനസ്സിലായില്ലേ? കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് സന്നദ്ധരാണ് എന്ന് പ്രതിജ്ഞ എടുത്തവരായിരുന്നു സഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും റസൂലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അവർ മരണസന്നദ്ധരാണ് എന്ന് പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. യുദ്ധഘട്ടം വന്നപ്പോൾ മുനാഫിക്കുകളെ പോലെ അവരാരും പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ നിർവഹിച്ചിട്ടുള്ള ബൈഅത്ത് അവർ കൃത്യമായി പാലിക്കുകയും ഷഹാദത്തിന് തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് അവർ അവരെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അള്ളാഹുമായുള്ള കരാറിൽ സത്യത പാലിച്ച ആളുകൾ സ്വഹാബികളിലുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. പ്രതിസന്ധികൾ യാതൊന്നും അവനെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ നിന്നും, സത്യം പാലിക്കുന്നതിൽ നിന്നും, ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുകയില്ല. യാതൊരു പ്രതിസന്ധികളും യാതൊരു സമ്മർദ്ദങ്ങളും തൗഹീദിൽ അടിയുറച്ച് ജീവിതം നയിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയില്ല എന്നുള്ളതാണ് സിദുഖുൽ അസീമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. സൂറത്തു തൗബയിലെ 119-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം, നിങ്ങൾ സിദ്ഖ് പാലിക്കുന്നവരിൽ, സത്യത ആത്മാർത്ഥത പുലർത്തുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടുകയും വേണം എന്ന് പഠിപ്പിച്ചു. സൂറത്തുൽ അങ്കബൂത്തിലെ ആദ്യത്തെ മൂന്നായത്തുകൾ അലിസ്ലാമീം, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ ആളുകൾ വിചാരിച്ചുവോ ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിട്ടേക്കപ്പെടുമെന്നും ഒരിക്കലും അവർ പരീക്ഷണത്തിന് വിധേയരാകുകയില്ല എന്ന് കരുതിയോ, ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു പിന്നെ അവരെ പരീക്ഷിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചുവോ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെയെല്ലാം നാം പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഫലയാലമന്നല്ലാഹുല്ലദീന സദഖൂ വലയാലമന്നൽ കാദിബീൻ, ആത്മാർത്ഥത പുലർത്തുന്നവരാരാണ് കള്ളം കാണിക്കുന്നവരാരാണ് എന്ന് തീർച്ചയായും അള്ളാഹു മനസ്സിലാക്കുക തന്നെ ചെയ്യും. സത്യത പാലിക്കുന്നവരാരാണ്, സിദുഖുൽ അസീമത്തുള്ളവരാരാണ്, സിദുഖില്ലാത്തവരാരാണ്, ഇത് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ പരീക്ഷിക്കും, എന്നിട്ട് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് സൂറത്തുൽ അങ്കബൂത്തിലെ ആദ്യത്തെ ആയത്തുകൾ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈർ ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്, ശക്തനായ മുഅ്മിനാണ് ഉത്തമൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ശക്തിയുള്ള മുഅ്മിനാണ് ഉത്തമനും അള്ളാഹുവിലേക്ക് പ്രിയങ്കരനായിട്ടുള്ളവനും. മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ മുഅ്മിനേക്കാൾ. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിലും നന്മയുണ്ട്. ശക്തനായ മുഅ്മിനിൽ അവനിലും നന്മയുണ്ട്, ശക്തി കുറഞ്ഞ മുഅ്മിനിലും നന്മയുണ്ട്. പക്ഷേ ഉത്തമനാരാണ്? അള്ളാഹുവിനരികിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാരാണ്? കരുത്തനായ മുഅ്മിനാണ്. ആ കരുത്തിന്റെ അടയാളം എന്താ? ഇഹരി സ്വാലാമ യൻഫൗഖ്, നിനക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നീ ആഗ്രഹിക്കണം. വസ്തഇൻ ബില്ലാ, നീ അള്ളാഹുവോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. വലാ തഅജിസ്, നീ ഒരിക്കലും ദുർബലത ആലസ്യം കാണിക്കരുത്, നീ ദുർബലനാകരുത്. വഇൻ അസ്വാബക ശൈഉൻ, നിനക്ക് ഏതെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ. ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ, നീ ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നതും ഇന്നതുമൊക്കെ നേടിയെടുക്കാമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടായത് എന്ന് എങ്കിൽ എന്ന് നീ പറയരുത്. ഫലാത്ത കൊല്ലൗ അന്നീ ഫാൽത്തു ഖാന വകദ, മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണുള്ളത്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഞാൻ ഇതായിരുന്നു ചെയ്തതെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. വലാക്കിൻ, മറിച്ച് കൊൽ, നീ പറയുക, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വിഷമഘട്ടമുണ്ടായാൽ, ഒരു ദുരിതമുണ്ടായാൽ, അപ്പോൾ നീ പറയണം, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു എനിക്ക് കണക്കാക്കിയിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോൾ, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ എന്ന് പറയുക. നേരെ മറിച്ച് ഞാൻ ഇന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ഈ പ്രതിസന്ധി എനിക്കുണ്ടാകുമായിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ വിഷമം എനിക്കുണ്ടാകുമായിരുന്നില്ല, അയാൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു കെണിയിൽ പോയി ചാടുമായിരുന്നില്ല എന്നല്ല ഒരു മുഅ്മിൻ പറയേണ്ടത്. അത് ദുർബലതയുടെ അടയാളമാണ്, അത് സിദ്ഖുൽ അസീമത്തിന് കുറച്ചു കളയുന്ന കാര്യമാണ്. അവൻ പറയേണ്ടത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും അള്ളാഹു എനിക്ക് വിധിച്ചതാണിത്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു എന്നാണ് നാം പറയേണ്ടത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ, തീർച്ചയായും ലൗ എന്ന വാക്ക്, എങ്കിൽ എന്ന വാക്ക്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെ നേട്ടമുണ്ടാകുമായിരുന്നു, ഇങ്ങനെ എങ്കിൽ എന്ന് പറയുന്നത് ശൈത്താന്റെ അമലിനെയാണ് തുറക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അതുകൊണ്ട് ഈ എങ്കിൽ എന്ന സംസാരത്തോടുകൂടി, അതേപോലെ തന്നെ അലസതയോടുകൂടി ഉള്ള, അശ്രദ്ധയോടുകൂടിയുള്ള, ആർക്കോ വേണ്ടിയുള്ള ഇബാദത്തല്ല നമുക്ക് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും, എല്ലാ ഇബാദത്തുകളും, ഫർളും സുന്നത്തുമായിട്ടുള്ള എല്ലാ തരം ഇബാദത്തുകളും സിദ്ഖുൽ അസീമത്തോടുകൂടി നിർവഹിക്കണം. അത് ഇബാദത്തിന്റെ ഒന്നാമത്തെ റുക്നാണ്. രണ്ടാമതായി ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദ്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ആഴ്ച ഇബാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എണ്ണി പറയുന്നിടത്തും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എണ്ണി പറയുന്നിടത്തും നാം ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. ഒരടിമ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ദാറുൽ ആഖിറത്ത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നാളെ അള്ളാഹുവിന്റെ അരികിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടും, അവിടെ വിചാരണ നടന്ന് സ്വർഗത്തിനുള്ള അർഹത നേടിയെടുത്താൽ, മുവഹ്ഹിദുകളായി അള്ളാഹുവിനെ സമീപിക്കാൻ മഹാഭാഗ്യമുണ്ടായാൽ അള്ളാഹുവിന്റെ തിരുമുഖം നേരിൽ ദർശിക്കാനുള്ള സന്ദർഭമാണ് നമുക്ക് ലഭിക്കുക. വജ്ഹുള്ള അള്ളാഹുവിന്റെ മുഖം നേരിൽ കണ്ട് ആസ്വദിച്ച് ആനന്ദിക്കണം എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഇബാദത്തുകൾക്കുണ്ടായിരിക്കേണ്ടത്. ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ദുനിയാകാര്യങ്ങളെന്ന് പറയും, ആഖിറത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇബാദത്ത് അല്ലെങ്കിൽ ദീനീ കാര്യങ്ങൾ എന്ന് പറയും. ഇബാദത്തിനൊരിക്കലും ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കരുത്. ഇബാദത്തുകൾ ദുനിയാവിന്റെ ലക്ഷ്യത്തിനു വേണ്ടി, ഇവിടെ ആളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയോ നാം ചെയ്താൽ അത് ചെറിയ ശിർക്കും വലിയ ശിർക്കുമൊക്കെ ആയിത്തീരും. നമ്മൾ ദുനിയാവിലൊരു ആരോഗ്യമുണ്ടാകണമെന്ന് കരുതി ഒരാൾ ഭക്ഷണം കഴിച്ചു, അത് നമ്മളൊരു ദീനീകാര്യമെന്ന് പറയില്ല. ചൂട് നിന്ന് ദീനീകാര്യമെന്നാരും പറയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഹറാമല്ലാത്തതാണ് കഴിക്കണമെന്ന് തീരുമാനിച്ചതെങ്കിൽ അത് ദീനീകാര്യമാണ്. എനിക്ക് ഹറാമ് പാടില്ല എന്നൊരാൾ തീരുമാനിച്ചു, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ടാണ് അയാൾ കഴിക്കുന്നതെങ്കിൽ അത് ആ ഭക്ഷണം കഴിക്കുന്നതിലെ ദീനാണ്. കാരണം എന്താ? വലത് കൈകൊണ്ട് കഴിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമതാണ്, ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് ശൈത്താനാണെന്ന് അവൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ വലത് കൈകൊണ്ട് കഴിക്കാനുള്ള അവന്റെ തീരുമാനം, അത് ദീനീകാര്യമാണ്. അതേപോലെ തന്നെ അവൻ അതിന്റെ ബറക്കത്തുകൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ മുഴുവൻ പാലിക്കുന്നത് ദീനാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ദീനാണ്. എന്നുവെച്ച് ദീൻ നമുക്ക് സ്വന്തമാക്കാവുന്ന പ്രതിഫലം, ഒരുപാട് സ്വന്തമാക്കാവുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നതിലുണ്ടെന്ന് കരുതി ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് ഇബാദത്ത്, ഭക്ഷണം കഴിക്കൽ ദീനീകാര്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇബാദത്തിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായില്ലേ? നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി കുറെ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഭക്ഷണം കഴിക്കൽ ഇബാദത്താണെങ്കിൽ ഒരാൾ എനിക്ക് കുറച്ച് പുണ്യം കിട്ടണമെന്ന് കരുതി കുറെ ചോറ് ഓർമ്മിത്തുന്നാൽ മതിയോ? മതിയാവുകയില്ല. ഇങ്ങനെ ഇബാദത്തിനെ താൽക്കാലികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയും മതരാഷ്ട്ര അജണ്ടകൾക്ക് വേണ്ടിയും അലങ്കോലപ്പെടുത്തിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ റുക്കുനുകൾ എന്താണെന്ന് കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞത്. നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ആ കാര്യം പ്രവർത്തിക്കുന്നതിലൂടെ അടിസ്ഥാന ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിലെത്തുക, അള്ളാഹുവിന്റെ വജ്ഹ് കാണുക എന്നാണെങ്കിൽ അതിനെയാണ് ഇബാദത്ത് എന്ന് പറയുക, അതിനെയാണ് ദീനീകാര്യമെന്ന് പറയുക. ദുനിയാകാര്യം ഒരിക്കലും അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല, പക്ഷേ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിലെത്താനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടിയല്ലാതെ ദുനിയാവിലെ നിലനിൽപ്പിനു വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതും ദീനാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീന് നഷ്ടപ്പെടുന്ന രൂപത്തിൽ പലരും ചെയ്യും. ദുനിയാവിന്റെ സന്തോഷത്തിനു വേണ്ടി, ദുനിയാവിന്റെ ആസ്വാദനത്തിനു വേണ്ടി ഹറാമിന്റെ വഴികൾ സ്വീകരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ ഹറാം സ്വീകരിക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള സബബുകളെ മാത്രം സ്വീകരിക്കുന്നതും അത് ദീനാണ്. അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ ദീൻ കടന്നു വരുന്ന ഒരു മേഖലയുണ്ട്. പക്ഷേ ദുനിയാകാര്യത്തെ ആരും ദീനീകാര്യമെന്ന് പറയുകയും ദീനിനെ ആരും ദുനിയാകാര്യം പോലെ നിസ്സാരമായി അവഗണിക്കുകയും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യത്തെ ശാഖാപരമായി കാണുകയും ദുനിയാവിൽ നമുക്ക് നല്ല ഷെൽട്ടർ കിട്ടാൻ, ഇവിടെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇവിടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് കരകയറാൻ, ഈ ദുനിയാവിന്റെ വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും അതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മുഖ്യ അജണ്ടയായി അടിസ്ഥാനപരമായി കാണുകയും ദുനിയാവിന്റെ ഭൌതികമായ നിലനിൽപ്പ് അത് നമ്മുടെ വലിയൊരു അജണ്ടയാണ് എന്ന് കരുതി പാർട്ടി പ്രവർത്തനങ്ങളും അതാണ് ദാവത്തി എന്ന് കരുതി അതിന് ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. ഇവിടെ സംഭവിച്ചതെന്താ? ദുനിയാകാര്യവും ദീനീകാര്യവും വേർതിരിക്കാനുള്ള പ്രാപ്തിയില്ലാതെ പോയി. അവരെല്ലാ കാര്യവും ദീനാണെന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് ദുനിയാകാര്യങ്ങളെ ദീനീകാര്യങ്ങളായി പരിചയപ്പെടുത്തി. ദീനീകാര്യങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് മനുഷ്യരനുഭവിക്കുന്ന ദുനിയാവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും അവരെ കരകയറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ജീവിതത്തിന്റെ 24 മണിക്കൂറും ചെലവാക്കാൻ തുടങ്ങി. സമ്പാദ്യത്തിന്റെ വലിയ പങ്കൊക്കെ അതിനുവേണ്ടി നീക്കിവെച്ചു. അങ്ങനെ വലിയ വലിയ പാർട്ടി പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ധാരാളമായി നടന്നു. എന്നിട്ട് അവർ കരുതി ഇതാണ് ദഅവത്ത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇബാദത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മുടെ ഇബാദത്ത്. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് ഇബാദത്ത് ചെയ്യലാണ്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യൂതീ മാലഹു യതസക്കാ, ഏറ്റവും തഖ്വയുള്ളവർ അവർ അതിൽ ആ നരകത്തിൽ നിന്നും അവർ അകറ്റപ്പെടും. അവരാരാണ് ഏറ്റവും തഖ്വയുള്ളവർ? അല്ലദീ യൂതീ മാലഹു യതസക്കാ, ശുദ്ധീകരിക്കാൻ വേണ്ടി തന്റെ സക്കാത്ത് നൽകും, അവന്റെ തന്റെ സ്വത്ത് അവൻ നൽകും അഥവാ സക്കാത്ത് നൽകും. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, അങ്ങനെ സക്കാത്ത് നൽകുമ്പോൾ തഖ്വ പാലിക്കുമ്പോൾ ഈ ദുനിയാവിൽ നേട്ടം വെക്കുന്ന ഒരു നിഅമത്ത് അവൻ പ്രതീക്ഷിക്കുന്നില്ല, ഈ ദുനിയാവിൽ ലഭിക്കേണ്ട ഒരു നേട്ടം അവൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല വജ്ഹി റബ്ബിൽ ആല, അത്യുന്നതനായ അവന്റെ റബ്ബിന്റെ വജ്ഹി തേടുക എന്നല്ലാതെ അവന്റെ റബ്ബിനെ കാണണം എന്ന ലക്ഷ്യമല്ലാതെ ദുനിയാവിൽ നിന്നൊരു നേട്ടവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവൻ സക്കാത്ത് കൊടുത്തതും അവൻ തഖ്വയോടുകൂടി ജീവിച്ചതും. ദീനീ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, അത് ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹി കണ്ടെത്തണം എന്ന രീതിയിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ഇബാദത്ത്, അതാണ് ഇഖ്ലാസ്. വല സൗഫയറുള്ള അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുമെന്ന് സൂറത്തുൽ ലൈലിന്റെ അവസാനത്തെ ആയത്തുകൾ. മൻ കാന യുരീദുൽ ആജലത അജ്ജൽനാലഹു ഫിയാ, ആരെങ്കിലും ക്ഷണിക ലോകത്തെ ദുനിയാവിനെ ലക്ഷ്യം വെച്ചാൽ അള്ളാഹു അത് അവന് എളുപ്പത്തിൽ കൊടുക്കും. മാനശാവു, നാം ഉദ്ദേശിക്കുന്നതനുസരിച്ച്. ലിമൻ നുരീദും, നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ ദുനിയാവ് ലക്ഷ്യം വെച്ച ആളുകൾക്ക് ആ ദുനിയാവ് അള്ളാഹു കൊടുക്കും. സുമ്മജാൽനാലഹു ജഹന്നമ, പിന്നീട് നാം അവന് നരകമാണ് നിശ്ചയിക്കുക. യസ്ലാഹാ മദ്മൂമം മദ്ഹൂറ, ആക്ഷേപിക്കപ്പെട്ടവനായും ആട്ടിയകറ്റപ്പെട്ടവനായും ആ നരകത്തിൽ പ്രവേശിച്ചവൻ കത്തിക്കരിയും. വമൻ അറാദൽ ആഖിറത വസാലഹ സയ്യഹ, ആരെങ്കിലും ആഹിറത്തിനെ ലക്ഷ്യം വെക്കുകയും ആഹിറത്തിനു വേണ്ടി അധ്വാനിക്കുകയും വഹു മുഅ്മിൻ, ഈമാനോടുകൂടി മുഅ്മിനായിക്കൊണ്ട് ആഹിറത്തിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്താൽ ഫഉലൈക കാന സഈഹും മശ്കൂറ, അവർ അവരുടെ അധ്വാനം അവരുടെ ആ ഇബാദത്ത് അത് പ്രതിഫലാർഹമാണ് എന്ന് സൂറത്തുൽ ഇസ്രായിലെ 18-19 ആയത്തുകൾ. മൻ കാന യുരീദുൽ ഹയാത ദുനിയാ വസീനതഹ, ആരെങ്കിലും ഐഹിക ജീവിതവും ദുനിയാവിന്റെ അലങ്കാരവും ലക്ഷ്യം വെച്ചാൽ നുവഫി ഇലൈഹിം, അവർക്ക് നാം അത് പൂർണ്ണമായി നൽകും. അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നാം പൂർത്തീകരിച്ചു കൊടുക്കും. ഫിഹ, ദുനിയാവിൽ. വഹും ഫിഹ ലാ യബ്ഹസൂൻ, ദുനിയാവിൽ അവർക്കൊരു നഷ്ടവും വരുത്തുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറത്തി ഇല്ലന്നാർ, എന്നാൽ ആഖിറത്തിൽ അവർക്ക് നരകാഗ്നിയല്ലാതെ ഉണ്ടാകില്ല. വഹബിത മാ സനഊ ഫിഹ, ആ ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞുപോകും. വബാത്തുലും മാ കാനു യഅമലൂൻ, അവർ ചെയ്തിരുന്നതെല്ലാം തന്നെ ബാത്തിലാണ്. ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് അമൽ ചെയ്താൽ ആ അമലെല്ലാം ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ബാത്തിലാണ്, അവിടെ എത്തുകയില്ല എന്ന് സൂറത്തു ഹൂദിലെ 15-16 ആയത്തുകൾ. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്ത്. വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഇബ്തിഗാ മർദാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവർ. വത്തസ്ബീത മിൻ അൻഫുസിഹിം കമസലി ജന്നത്തിൻ ബിറബ്വ അസ്വാബഹാ വാബിൽ ഫഅതതൂകുലഹാ ദിഅഫൈൻ, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലവാരത്തിൽ തങ്ങളുടെ പക്കൽ നിന്നുള്ള സ്ഥൈര്യത്തോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും സദഖ നൽകിയാൽ, സക്കാത്ത് നൽകിയാൽ, ഒരു തോട്ടത്തിന്റെ ഉപമയാണ് അതൊരു ഒരു പാറയിൽ അസ്വാബഹാ വാബിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മഴ അതിൽ വന്ന് ബാധിച്ചാൽ പോലും, ഒരു ചെറിയ മഴ കിട്ടിയാൽ, ഒരു പാറ്റൽ മഴ കിട്ടിയാൽ പോലും ഇരട്ടിയായ പ്രതിഫലം അത് നൽകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുത്താൽ ഒരു നല്ല ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശത്ത് മഴ കിട്ടിയ ഒരു വിളവിനെ പോലെയാണ്, ഒരു തോട്ടത്തെ പോലെയാണ്. ആ പ്രദേശത്ത് മഴ പെയ്യ, ഒരു ചെറിയ മഴ കിട്ടിയാൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു തോട്ടം, ആ തോട്ടത്തെ പോലെയാണ് അള്ളാഹുവിന്റെ തൃപ്തി മറലാത്തുള്ള അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് എന്നും സൂറത്തുൽ ബക്കറയിലെ 165-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്ന സൂറത്തുൽ നിസായിലെ 114, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മിൻ അമറ ബിസദഖ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ഈ നാട്ടിലെ ഭൂരിപക്ഷം ചർച്ചകളും മീറ്റിംഗുകളും അത് തിന്മയാണ്, അതിൽ നന്മയില്ല. ഈ ലോകത്ത് കാണുന്ന ഭൂരിപക്ഷം കൂടിയാലോചനകളിലും ആലോചനകളിലും സംസാരങ്ങളിലും സ്വകാര്യ സംഭാഷണങ്ങളിലും നന്മയില്ല. നന്മയുള്ളത് വളരെ കുറഞ്ഞ യോഗങ്ങൾ മാത്രമാണ്, കുറഞ്ഞ കൂടിച്ചേലുകളും സംഭാഷണങ്ങളും മാത്രമാണ്. അതേതാണ്? ഇല്ലാമൻ അമറബി സദഖ, സദഖ നൽകാൻ കൽപ്പിക്കുന്ന കൂടിച്ചേരൽ.
അവ മാറോഫോട് നന്മ കൽപ്പിക്കുന്ന കൂടിച്ചേരൽ, അവ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങളിൽ അനുരഞ്ജനമുണ്ടാക്കാൻ വേണ്ടിയുള്ള യോഗങ്ങൾ, അതാണ് നന്മ. അതല്ലാത്ത യോഗങ്ങളല്ല, അതിലൊന്നും ഒരു നന്മയുമില്ല. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെ അതൊരാൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടാണെങ്കിൽ അവർക്ക് മഹത്തായ പ്രതിഫലമാണ് നാം നൽകുക എന്നാണ് പഠിപ്പിച്ചത്. ഇതാണ് ഇന്നമലാമാലുബിന്നിയാത്ത്, നിയ്യത്തനുസരിച്ചാണ് അമലുകൾ പരിഗണിക്കപ്പെടുക അല്ലേ. അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഒരാൾ ഹിജറ പോകുന്നതെങ്കിൽ അയാൾക്ക് ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു കല്യാണം കഴിക്കാൻ പോയി, ദുനിയാവിൽ വേറെന്തെങ്കിലും നേട്ടം കിട്ടാൻ കഷ്ടപ്പെടുത്തി ലാഭമുണ്ടാക്കാൻ വേണ്ടി നാടുവിട്ടുപോയി, അയാൾക്ക് ആഖിറത്തിൽ അതിന്റെ പേരിൽ അതാണ് അയാൾ ഒന്നാമത്തെ ലക്ഷ്യമാക്കി വെച്ചതെങ്കിൽ അയാൾക്ക് പ്രതിഫലമില്ല. ഒരാൾ എന്തിനു വേണ്ടിയാണോ ഹിജറ ചെയ്തത് അതിലേക്കാണ് ഹിജറ ഉണ്ടാവുക എന്ന് പഠിപ്പിക്കപ്പെട്ട നിയ്യത്തിന്റെ ഹദീസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, قال رسول الله صلى الله عليه وسلم رسول الله പറഞ്ഞു ان الله لا ينظر الى اجسامكم ولا الى صوركم, അള്ളാഹു നിങ്ങളുടെ ശരീരരൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുക. വലാക്കിൻ യൽനൂർ ഇല കുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും, നമ്മൾ ജുമായിലേക്ക് പുറപ്പെടുമ്പോൾ, നമ്മൾ ദീന് പഠിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ, നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ, സക്കാത്ത് നൽകുമ്പോൾ, സദഖ നൽകുമ്പോൾ, സുന്നത്ത് നോമ്പുകൾ എടുക്കുമ്പോൾ, റമദാനിലെ നോമ്പെടുക്കുമ്പോൾ, ഹജ്ജ് ഉംറയെ നിർവഹിക്കുമ്പോൾ, രോഗിയെ സന്ദർശിക്കുമ്പോൾ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള നന്മകൾ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവോ ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ്. കൽബ് കൃത്യമായിരിക്കണം, കൽബ് സ്ഫുടമായിരിക്കണം, ബാക്കിയെല്ലാം മെച്ചപ്പെടുത്തി മൊഞ്ചാക്കി ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ്, പത്രക്കാർ വരെ നല്ല അഭിപ്രായം പറഞ്ഞ്, അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അരികിൽ അഭിപ്രായമുള്ളതാകണം, മഷ്കൂറായ പ്രതിഫലാർഹമായ സഹിയാകണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. കാരണം അള്ളാഹു ഹാവഭാവങ്ങളിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു കൽബുകളിലേക്കാണ് നോക്കുന്നത്. സ്വഹീഹ് മുസ്ലിം. ഇനി അബൂ മുസാ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അദ്ദേഹം പറയാണ്, ധീരതയ്ക്ക് വേണ്ടി, ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാൾ, ആത്മരോഷം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റൊരാൾ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റൊരാൾ, അവരെക്കുറിച്ചെല്ലാം റസൂലിന്റെ അരികിൽ ചോദ്യമുണ്ടായി. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി റജുലി യുഖാതിലു ശജാഅതൻ വയുഖാതിലു ഹമിയതൻ വയുഖാതിലു റിയാൻ, ചോദ്യം ഇങ്ങനെയാണ്, അയ്യുദാരിക ഫീ സബീലില്ല, ഇതിലേതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. فقال صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞു من قاتل لتكون كلمه الله هي العليا അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ അത് ഉന്നതമായിരിക്കാൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് ഫഹുവ ഫീ സബീലില്ലാ അതാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. അല്ലാതെ വംശീയർക്ക് വേണ്ടിയുള്ള യുദ്ധം, ദേശീയർക്ക് വേണ്ടിയുള്ള യുദ്ധം, ഭൗതികമായ ഏതെങ്കിലും താൽപര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള യുദ്ധം, അവനവന്റെ വീരം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധം, ഇതൊന്നുമല്ല അല്ലാഹുവിന്റെ അരികിൽ പരിഗണനീയമായത്. ലാ ഇലാഹ ഇല്ലല്ലാ അത്യുന്നതമായി നിലനിൽക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കു വേണ്ടിയുള്ള പോരാട്ടമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കു വേണ്ടിയുള്ള ജിഹാദാണ് അല്ലാഹുവിന്റെ അരികിൽ പരിഗണിക്കപ്പെടുന്ന ഖിതാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അതുകൊണ്ട് നാം ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ ഇബാദത്തുകളും അതിന്റെ റുക്നും ഷർത്തും പാലിക്കുന്ന രൂപത്തിലായിരിക്കാൻ അതിന് തക്കവണ്ണമുള്ള അറിവും നിയ്യത്തും സർവശക്തനായ അള്ളാഹും നാം ഓരോരുത്തരും നിലനിർത്തി പെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ ومن ومن تبعهم بإحسان إلى يوم الدين وعلى آله وصحبه أجمعين أوصيكم ثانيًا وإياي بتقوى الله الله സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇബാദത്തിന്റെ റുക്നുകളിൽ മൂന്നാമത്തേത് അൽ മുതാബഅ. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തതുപോലെയാകണം. മുതാബഅത്ത്, അതായത് ബിദ്അത്തുകൾ വരാൻ പാടില്ല. ഇത്തിബാഉ റസൂലാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും എങ്ങനെയാണ് ശരഅക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഇബാദത്തും എങ്ങനെയാണ് നിർവഹിച്ചത് നന്നായി പഠിക്കണം. നിസ്കരിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ അറിയുമെന്ന് വെച്ചാൽ മിക്കവാറും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഒന്നും രണ്ടും പത്തും ഇരുപതുമല്ല, ഇരുന്നൂറോളം തെറ്റുകളാണ് സാധാരണ ലോകത്തുടനീളം സംഭവിക്കുന്നതെന്ന് ഇവിടെ തന്നെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒരു ഫാത്തിഹ പാരായണം ചെയ്യുന്നിടത്ത് അല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ അയിന് ഉച്ചരിക്കാതെ ഓന്ന് എത്ര ആൾക്കാരുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ തെറ്റി, ഫാത്തിഹ പോയി, നിസ്കാരം പോയി, അപ്പൊ നിസ്കരിക്കുമ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു, എങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു, അത് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. അപ്പോഴേ പഠിക്കാൻ ആൾ വരും. നമ്മൾ പഠിക്കാൻ വരാത്ത എന്താ, എനിക്കിങ്ങനെ ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് നിസ്കാരമൊക്കെ നടക്കുന്നില്ലേ, നോമ്പൊക്കെ നോൽക്കുന്നില്ലേ, ഇവിടെ പലർക്കും പള്ളിയിന്റെ അടുത്തേക്ക് തന്നെ വരുന്നില്ല. അങ്ങനെ ഉള്ളത് മതിയെന്ന ആലസ്യത്തിലാണ് വലിയൊരു വിഭാഗമുള്ളത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ഇബാദത്ത്, ഈ ഉള്ളത് എന്ന് പറയുന്ന ഇബാദത്തുണ്ടല്ലോ, ഇത് അള്ളാഹുവിലേക്ക് ഉയർന്നു എന്ന് ആർക്കറിയാം? ഇത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ, നമ്മിൽ നിന്നത് കബൂലാക്കപ്പെടണമെങ്കിൽ, അതിൽ ഇത്തിബാഉ റസൂൽ ഉണ്ടാകണം. ഇത്തിബാഉ റസൂൽ ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഇബാദത്തും ഏത് മൻഹജ് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഇൽമിന്റെ സദസ്സിൽ നമ്മൾ ഉണ്ടാകണം. നമ്മളുണ്ടോ ഇല്ലേ? നമുക്കതിന് നേരമുണ്ടോ അല്ലേ? അല്ലേ? നമ്മൾ ആഖിറത്തിലെ കാര്യമൊക്കെ അവിടെ പോയിട്ട് നോക്കാമെന്നുള്ള നിൽക്കാണ്. അവിടെ പോയിട്ട് സമയമുണ്ടോ? ദുനിയാവിലെ കാര്യം പിന്നെയും നോക്കാം, അള്ളാഹു തരികയാണെങ്കിൽ നാളെ നോക്കാം. ആഖിറത്തിന്റെ കാര്യം ഇന്ന് തന്നെ നോക്കണ്ടേ? ഇവിടെ നട്ടുപിടിപ്പിച്ചാൽ അവിടെ കൊയ്തെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് കൃത്യമായി ബിദ്അത്തുകൾ വർജിക്കണം. ഇസ്ലാമിലുള്ളത് മാത്രമേ ചെയ്യാവൂ. എല്ലാ ഇപ്പൊ നിസ്കാരം മാത്രമല്ല, ഏത് ഇബാദത്തും ഇസ്ലാമിലുള്ള പ്രകാരം സക്കാത്ത്, കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ അല്ലേ എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. റമദാൻ മാസം എന്തെങ്കിലും കൊടുക്കും, ചിലപ്പോൾ സക്കാത്ത് കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ സക്കാത്തിന്റെ ആളുകൾ എവിടെങ്കിലും ബഹളം വെച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. ഞാൻ സക്കാത്ത് കൊടുത്തിരുന്ന എന്ന് സന്തോഷിക്കും, ആശ്വസിക്കും. ചിലപ്പോൾ ആരെങ്കിലും കുടുംബത്തിലോ അയൽപക്കത്തോ വല്ല സദക്കയും ചോദിച്ചു വന്നാൽ വല്ലതും എടുത്തു കൊടുക്കും. എന്നിട്ട് അവസാനം വിചാരിക്കും ഞാൻ സക്കാത്ത് കൊടുത്തു. നമ്മുടെ സക്കാത്ത് സക്കാത്താകണമെങ്കിൽ എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്നാണ്, എങ്ങനെ കണക്കാക്കണമെന്നാണ്, എങ്ങനെ നൽകണമെന്നാണ്, ആർക്ക് നൽകണമെന്നാണ്? നിങ്ങൾക്കറിയാമോ, സക്കാത്ത് ഒരിക്കലും നൽകാൻ പാടില്ലാത്തടത്ത് ചെലവഴിച്ചിട്ട് അതുപോലും സക്കാത്തിലേക്ക് കണക്ക് വെക്കുന്ന ആളുകൾ നമ്മുടെ അടുത്തുണ്ട് അല്ലെ? ഒരിക്കലും ഷിർക്കിന്റെ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊരു 100 rupees അത് കൊടുത്താൽ അതുവരെ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് ഊട്ടി വെക്കുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിലുള്ളത് എന്താ പറയാ? അതുവരെ ചെലവഴിച്ചതൊക്കെ സക്കാത്തിലേക്ക്, ഞാൻ എവിടെ ചെലവഴിച്ചാലും അതൊക്കെ സക്കാത്തിലേക്ക്. സക്കാത്തും സദഖയും തമ്മിലുള്ള വ്യത്യാസം പോലും പലർക്കും അറിഞ്ഞുകൂടാ. സക്കാത്ത് എങ്ങനെയാണ്, ഓരോ ഇനം സമ്പാദ്യത്തിനും വ്യത്യസ്തമായ വരുമാനങ്ങളാണ് നമുക്കുള്ളത്, അത് എങ്ങനെ കൊടുക്കണം, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് ശേഖരിച്ചത്, അത് വിതരണം ചെയ്തത്, ഓരോ ഇനത്തിനും സക്കാത്ത് നിർണയിച്ചത്, അത് പഠിക്കണം, അതുപോലെ ചെയ്യണം. റസൂലുള്ളാഹിയുടെ മാതൃക അനുസരിച്ചുള്ളതല്ലാത്ത ദീന് പരിഗണിക്കപ്പെടില്ല. ومن يبتغ غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين اسلام അല്ലാത്തോന്നിനെ ദീനായി സ്വീകരിച്ചാൽ അവനിൽ നിന്ന് ഒരിക്കലും പരിഗണിക്കപ്പെടുകയില്ല, ആഖിറത്തിൽ നഷ്ടക്കാരിലായിരിക്കും അവൻ ഉൾപ്പെടുക. സൂറത്തു ആലി ഇംറാൻ 85-ാമത്തെ ആയത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ എന്നുള്ള റിപ്പോർട്ട് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. മൻഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയിൽ അതിൽ പെടാത്തതാരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 ഷർത്തുകളോടുകൂടി അല്ലെങ്കിൽ 3 റുക്കനുകളോടുകൂടി അല്ലാതെ ഇതിനെ ഷർത്തുകളെന്നും റുക്കനുകളെന്നും പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇബാദത്ത് ഒരു നന്മ നിലനിൽക്കുകയില്ല. സിദുഖുൽ അസീമത്ത് ഇല്ലാത്ത ഇഖ്ലാസ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് വെറും വ്യാമോഹവും. ഒരാൾക്ക് സിദുഖുൽ അസീമത്ത് ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചത് ഇഖ്ലാസ് ഉണ്ടാവും, അള്ളാഹുക്ക് വേണ്ടി മാത്രമായിരിക്കും. സിദുഖുൽ അസീമത്ത് ഇല്ലാത്ത ആളാണ് ഈ ആലസത കാണിക്കുക. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇക്കൊല്ലം നടന്നിനി അടുത്ത റമദാനിൽ നോക്കാം, അങ്ങനെ നീട്ടി നീട്ടി വെക്കും. ഇത് സിദുഖുൽ അസീമത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. തീരുമാനത്തിൽ ആത്മാർത്ഥതയുള്ള ഒരാൾ ചെയ്യാൻ തീരുമാനിച്ച ഉടനെ ചെയ്യും, അതിങ്ങനെ നീട്ടി നീട്ടി വെക്കൂല. അപ്പൊ സിദുഖുൽ അസീമത്തിന്റെ കൂടെ ഇഖ്ലാസ് നിയ്യത്ത് വേണം, മനസ്സിലായി? അല്ലെങ്കിൽ അവന്റെ ഇബാദത്തുകൾ മുഴുവൻ വീഴ്ചയായിരിക്കും. ഒക്കെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഈ കൊല്ലവും ഈ റമദാനും ശരിയായില്ല, ഈ ദിവസവും ശരിയായില്ല, ഞാൻ എന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നില്ല, ഇങ്ങനെ നിരാശപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. ഇഖ്ലാസ് ഇല്ലാത്ത സിദുഖുൽ അസീമത്താണെങ്കിലോ ചിലപ്പോൾ ഷിർക്കുൽ അക്ബറിലേക്ക് വരെ എത്തിക്കും, ചിലപ്പം ഷിർക്കു അസ്ഗറിലേക്ക് ഏതായാലും എത്തിക്കും. ഇഖ്ലാസ്, നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി, അവന്റെ വജഹിന് വേണ്ടി, അവന്റെ മർദാത്തിനു വേണ്ടി എന്നൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടുകാർ കാണിക്കാനും പത്രത്തിൽ വരാനും ആളുകളെ ബോധ്യപ്പെടുത്താനും ഒക്കെ വേണ്ടിയായി മാറിപ്പോയാൽ ചെറിയ ഷിർക്കും ഇനി ഷെയ്ഖുമാർക്കൊക്കെ വേണ്ടി, മൊയ്തീൻ ശേഖറും ബദരീങ്ങൾക്കും ഒക്കെ വേണ്ടി ഇബാദത്തിൽ തന്നെ അത് വലിയ ഷിർക്കുമായി മാറും. ഇഖ്ലാസിലെ തകരാർ, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ മുഴുവൻ അമലുകളും അത് അഹ്സനു അമലാകണം. ആരാണ് അഹ്സനു അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത്. ഫുദൈൽ ബിൻ അയാദ് അദ്ദേഹം വിശദീകരിച്ചതുപോലെ അഖ്ലസുഹു വസ്വബുഹു, ഇഖ്ലാസുള്ളത് ഏറ്റവും ഇഖ്ലാസുള്ളത് ഏറ്റവും അസ്വബ് ഏറ്റവും ശരിയായത് സവാബായത് ആ നിലവാരത്തിലായിരിക്കണം. അതായത് ഐ ഖാലിസൻ മിൻ സവാഇബി ശിർക്കിൻ, ഷിർക്കിന്റെ കലർപ്പുകളിൽ നിന്ന് മുക്തമായത്. മുവാഫിഖല്ലി സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചിട്ടുള്ള, അപ്പൊ ഷിർക്കില്ലാത്ത, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തും മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തും, ഈ രണ്ട് ഷഹാദത്തിന്റെയും മുദ്ര പതിഞ്ഞ ഇബാദത്തുകളാണ് നമ്മിൽ നിന്ന് ദിക്റുകളായി പോലും പുറത്തേക്ക് വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള അറിവും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും എല്ലാവർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരൻ ഒരു അപകടത്തിൽപ്പെടുകയും ആശുപത്രിയിൽ ഒരു സർജറിക്ക് വിധേയനായി ആശുപത്രിയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ രോഗം എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ, പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണമടഞ്ഞ, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുവഹ്ഹിദുകളായ രക്ഷിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബന അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله على من لا نبي.